പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അനുഗമിച്ചുള്ള നമ്മുടെ തീർത്ഥാടനം തുടരുകയാണ്. യേശു തൻ്റെ ആദ്യ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നൊരു ചിത്രമാണ് കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ കണ്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യത്തെ 3 ശിഷ്യന്മാരുടെ വിളിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ശിമയോൻ, അന്ത്രയോസിൻ്റെ സഹോദരനായ ശിമയോൻ യേശുവിൻ്റെ അടുക്കൽ വരികയും ശിമയോനെ യേശു കേപ്പ അഥവാ പാറ എന്ന് വിളിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു. തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷം വീണ്ടും 2 ശിഷ്യന്മാരെക്കുറിച്ച് കൂടി പരാമർശിക്കുന്നുണ്ട്. പിറ്റേ ദിവസം, അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിലാണ്. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. അപ്പോൾ ഗലീലയിൽ വെച്ചല്ല ഈ സംഭവം നടന്നത് എന്ന് വ്യക്തമാണ്. യേശു സ്നാനം സ്വീകരിച്ചത് ജോർദാനിൽ വെച്ചാണ്. ജോർദാൻ നദി ചാവുകടലിൽ ചെന്ന് വീഴുന്നതിൻ്റെ അടുത്തായിട്ടുള്ള ബേഥനിയ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു മാമോദിസ. അവിടെയാണ് സ്നാപകൻ സ്നാനം നൽകിയിരുന്നത്. അവിടെയാണ് പിന്നീട് യേശുവും ശിഷ്യന്മാരും സ്നാനം നൽകാൻ പോയത്. ആ ബേഥനിയായിലാണ്, ജോർദാന് കിഴക്കുള്ള ബേഥനിയായിലാണ് പിന്നീട് യേശു പോയി ഒളിവിൽ താമസിച്ചത്. ഇവിടെ ബേഥനിയായിൽ നിന്ന് യേശു യാത്ര തുടങ്ങുകയാണ്. അവൻ ഗലീലയിലേക്ക് പോകാനൊരുങ്ങി. ഗലീലയിലാണ് തുടക്കമെന്ന്, യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം തുടക്കം ഗലീലയിലാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷവും ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പോകാനൊരുങ്ങി ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. മറ്റ് പ്രത്യേകമായ യാതൊരു വിവരണവും ഒരു ആമുഖവും കൂടാതെയാണ് ഫിലിപ്പോസിനെ അവതരിപ്പിക്കുക. ആരാണ് ഫിലിപ്പോസ് എന്നോ എവിടെ നിന്നുള്ള ആളാണെന്നോ യോഹന്നാൻ പറയുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജോലി നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, യേശുവിൻ്റെ വിളി ഫിലിപ്പോസ് സ്വീകരിച്ചു. യാതൊരു സംശയവും കൂടാതെ, യാതൊരു ചോദ്യവും കൂടാതെ യേശുവിനെ ഫിലിപ്പോസ് അനുഗമിക്കാൻ തയ്യാറായി. അനുഗമിക്കാൻ തയ്യാറായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത വാക്യത്തിലാണ്. ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബേത്സൈദ എന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥാനായലിനെ കണ്ട് അവനോട് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പോസ് വിളി സ്വീകരിച്ച ഉടനെ അടുത്ത പടി ചെയ്യുന്നത് മറ്റ് ഒരാളെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഫിലിപ്പോസിൻ്റെ സ്ഥലത്തെക്കുറിച്ചുള്ള പരാമർശം പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നുണ്ട്. ബേത്സൈദ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തിൻ്റെ അഥവാ പട്ടണത്തിൻ്റെ പേര്. എവിടെയാണ് ഈ ബേത്സൈദ? എന്താണ് ആ പട്ടണത്തിൻ്റെ പ്രത്യേകത? പിന്നീട് യേശു ശപിക്കുന്ന 3 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ബേത്സൈദ. ബേത്സൈദ, കഫർനൗം, ഖൊറാസിൻ, 3 അടുപ്പുകല്ല് പോലുള്ള 3 പട്ടണങ്ങളാണ്. ജോർദാൻ നദി ഗലീലി തടാകത്തിൽ വന്ന് പതിക്കുന്നതിൻ്റെ വലത്തുഭാഗത്തായിട്ട്, കിഴക്കുഭാഗത്തായിട്ട് ആണ് ബേത്സൈദ. ഈ നഗരം പണിയിച്ചത് ഹെറോദീസ് മഹാരാജാവിൻ്റെ മകനായ ഫിലിപ്പാണ്. ഹെറോദീസിൻ്റെ മരണത്തിന് ശേഷം ഹെറോദീസ് മഹാരാജാവിൻ്റെ രാജ്യം 3 മക്കൾക്കായി വിരിച്ചു കൊടുത്തു. അർക്കലാവൂസ്, അന്തിപ്പാസ്, ഫിലിപ്പ്. ആ ഫിലിപ്പാണ് കിട്ടിയ പ്രദേശത്തിൻ്റെ തലസ്ഥാനമായിട്ട് ഫിലിപ്പ് നിർമ്മിച്ചതാണ് ഈ നഗരം. വാസ്തവത്തിൽ ഫിലിപ്പ് 2 പ്രധാനപ്പെട്ട നഗരങ്ങൾ പണിയിച്ചിട്ടുണ്ട്. കേസറിയ ഫിലിപ്പി എന്നതാണ് ഒരു പ്രധാന പട്ടണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ച്വലായിട്ടുള്ള, യാഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ തലസ്ഥാന നഗരം. കേസറിയ ഫിലിപ്പി, ഫിലിപ്പ് പണിയിച്ച കേസറിയ എന്നാണ് അർത്ഥം. ടൈബീരിയസ് സീസറിൻ്റെ ബഹുമാനാർത്ഥം ഫിലിപ്പ് പണിയിച്ചതാണ്. പക്ഷേ ബേത്സൈദ പട്ടണത്തിനൊരു പേര് കൂടിയുണ്ട്, ബേത്സൈദ ജൂലിയ. അഗസ്റ്റസ് സീസറിൻ്റെ അഥവാ ഒക്ടേവിയൻ്റെ മകളായ ജൂലിയായുടെ ബഹുമാനാർത്ഥം അദ്ദേഹം പണിയിച്ചതാണ് ഈ നഗരം ബേത്സൈദ ജൂലിയ. അഗസ്റ്റസ് സീസർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് അദ്ദേഹം ഫിലിപ്പ് ഭരണാധികാരിയായത്. അപ്പോൾ ഒക്ടേവിയനോടുള്ള ബഹുമാനം കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ അദ്ദേഹം ഈ ബേത്സൈദ ജൂലിയ എന്ന നഗരം നിർമ്മിച്ചു. ടിബേരിയാസ് നഗരം പണിയിച്ചത് ഹെറോദേസ് അന്തിപ്പാസാണ്. കേസറിയ ഫിലിപ്പി യഥാർത്ഥത്തിൽ തലസ്ഥാനമായിരുന്നെങ്കിലും അധിക സമയവും ഫിലിപ്പ് ചെലവഴിച്ചിരുന്നത് ബേത്സൈദ ജൂലിയയിലാണ്. അദ്ദേഹം മരിച്ചതും അദ്ദേഹം സംസ്കരിക്കപ്പെട്ടതും ബേത്സൈദ ജൂലിയയിലാണ്. അപ്പോഴ് ഗലീലി പ്രദേശത്തെ പ്രധാനപ്പെട്ട 4 നഗരങ്ങളാണ് ടിബേരിയാസ്, കഫർനാവും, ബേത്സൈദ ആൻഡ് ഖൊറാസിൻ. ഇതിൽ ഖൊറാസിൻ, ബേത്സൈദ, കഫർനാവും, ഈ 3 നഗരങ്ങളിലും യേശുവിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ടിബേരിയാസിനെക്കുറിച്ച് പരാമർശമില്ല. ഒരുപക്ഷേ അതിന് വേറെ കാരണങ്ങളുണ്ടാവും, നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാൻ പറയാവുന്നതാണ്. ഇവിടെ ബേത്സായിദ ജൂലിയായിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു ഫിലിപ്പ്. പത്രോസും അന്ത്രയോസും ആ നഗരത്തിൽ നിന്നുള്ളവരാണെന്ന് ഇവിടെ യോഹന്നാൻ പറയുന്നു. ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബേത്സായിദയിൽനിന്നുള്ളവരായിരുന്നു. ഈ ബേത്സായിദ പട്ടണം വിട്ട് എങ്ങനെയാണ് പത്രോസ് കഫർനാവുമിലെത്തിയത് അതിനെക്കുറിച്ച് സുവിശേഷം എന്നായിരുന്നു പറയുന്നില്ല. കാരണം ഇന്ന് കഫർനാവുമിൽ പത്രോസിൻ്റെ വീടിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയപ്പെടുന്ന ഭാഗമുണ്ട്. ആ വീടിൻ്റെ മുകളിൽ പണിയിച്ച ദേവാലയം തകർന്നു പോയതിന് അവശിഷ്ടങ്ങളുണ്ട്. അതിൻ്റെയും മുകളിലാണ് പിന്നീട് ഏറ്റവും അടുത്ത കാലത്ത് 1968 പൂർത്തിയായ ഒരു ദേവാലയമുള്ളത്. അപ്പോഴ് കഫർനാവും പത്രോസിൻ്റെ ഭവനമായിട്ട് അറിയപ്പെടുന്നു. അതേസമയം പത്രോസ് ബേത്സായിദക്കാരനുമാണ്. ഒരുപക്ഷേ പത്രോസ് വിവാഹത്തിന് ശേഷം കഫർനാവിലേക്ക് താമസം മാറ്റിയതാവാം. പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു എന്ന് പറയുന്ന വീടാണത്. പത്രോസ് ഭാര്യ വീട്ടിലേക്ക് വന്നതാണോ നമുക്കറിയില്ല. ഏതായാലും ബേത്സായിദക്കാരനായിരുന്നു പത്രോസും അന്ത്രയോസും, പ്രധാനപ്പെട്ട നഗരത്തിലുള്ള വ്യക്തിയാണ്. ആകട്ടെ, നമ്മൾ തിരിച്ച് ഫിലിപ്പോസിൻ്റെ അടുത്തിലേക്ക് വരിക. ഫിലിപ്പോസ് നഥാനായലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. ഫിലിപ്പോസിനുണ്ടായ മാറ്റം, അദ്ദേഹം ഒരു വിശ്വാസിയായിത്തീർന്നു, യേശുവിലുള്ള വിശ്വാസി. യേശുവിനെ കണ്ട നിമിഷം, യേശുവുമായുള്ള കണ്ടുമുട്ടലിലൂടെ, യേശുവിൻ്റെ വിളി സ്വീകരിച്ചതിലൂടെ ഫിലിപ്പോസ് യേശുവിൻ്റെ അനുയായിയായി മാത്രമല്ല യേശുവിൻ്റെ ഒരു അപ്പസ്തോലനും പ്രേക്ഷിതനുമായി. ഞങ്ങൾ കണ്ടു, ആരെയാണ് കണ്ടത്? നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ. ആ യേശുവിനെക്കുറിച്ചാണ് പ്രവാചകഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത്. മോശ ആരെക്കുറിച്ച് പറഞ്ഞിരുന്നുവോ, ഏതെല്ലാം പ്രവചനങ്ങൾ മിശിഹായെക്കുറിച്ച് പറഞ്ഞിരുന്നുവോ, അതെല്ലാം ഈ വ്യക്തിയിൽ പൂർത്തിയായി. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി യേശുവിനെ സ്വീകരിക്കുകയാണ്. സ്വീകരിക്കുക മാത്രമല്ല, മറ്റുള്ളവരും അവതരിപ്പിക്കുക കൂടി ചെയ്യുകയാണ് ഫിലിപ്പ്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച അപ്പസ്തോലനായി പ്രേക്ഷിതനായി മാറിയ ഫിലിപ്പ് മറ്റാളുകളെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാണ് എന്നും ക്രൈസ്തവർ ചെയ്യുക. അവസാനം നമ്മൾ കാണും യേശു നിൽക്കുന്ന ദൗത്യവും ഇതാണ്, നിങ്ങൾ പോയി ലോകമെങ്ങും സുവിശേഷം അറിയിക്കുക. നഥാനയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഒരു സംശയക്കാരനാണ് അഥവാ യുക്തിവാദിയാണെന്ന് പറയും. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? കാരണം നസ്രത്തിനെക്കുറിച്ച് യാതൊരു പ്രവചനവുമില്ല. മിശിഹ വരുന്ന ബേത്ലഹേമിൽ നിന്നാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ജെറൂസലത്തു നിന്നാവാം, പ്രധാനപ്പെട്ട ഏതെങ്കിലും നഗരത്തിൽ നിന്നാകാം. പക്ഷേ ഇവിടെ നസറത്ത് പഴയ നിയമത്തിൽ ഒരിക്കൽ പോലും പരാമർശ വിഷയമാകാത്തതാണ്. അറിയപ്പെടാത്തൊരു കുഗ്രാമത്തിൽ നിന്ന് ഇങ്ങനൊരു നന്മയുണ്ടാകാൻ സാധിക്കുമോ? അതിന് ഫിലിപ്പിന് ഒന്നേ പറയാനുള്ളൂ, വന്നു കാണുക. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, നേരിട്ട് അനുഭവിച്ചറിയുക. അത് പിന്നീട് നമ്മൾ പലപ്പോഴും കാണും. യോഹന്നാൻ സുവിശേഷത്തിൽ സമറിയാക്കാരി സ്ത്രീ ഒന്ന് സമറിയായിലെ ജനങ്ങളോട് പറയും, വന്ന് കാണുക, ഒരുപക്ഷേ ഇവനായിരിക്കുമോ രക്ഷകൻ? അവസാനം വന്ന് കണ്ടവർ പറയും, ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ പറഞ്ഞിട്ടല്ല, ഞങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ്. യേശുവിനെ കണ്ടെത്തുന്ന വ്യക്തികളെല്ലാം ഇങ്ങനെയാണ്. ആരുടെയെങ്കിലുമൊക്കെ വാക്ക് കേട്ടിട്ടായിരിക്കും യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. പക്ഷേ വന്ന് അടുത്ത് അനുഭവിച്ച് കഴിയുമ്പോൾ ഇനി മറ്റാരുടെയെങ്കിലും സാക്ഷ്യത്തിൻ്റെ പേരിലല്ല, എൻ്റെ തന്നെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ പേരിലാണ്. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്ത യേശുവിനാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പൗലോസ് പിന്നീട് പറയുന്ന പോലെ വന്നു കാണുക. നഥാനായേൽ വന്നു. നഥാനായേലിനെ അകലൊച്ച് കണ്ടപ്പോൾ തന്നെ യേശു പറയുകയാണ്, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനായേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഇതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഫിലിപ്പോസ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ എന്ത് ചെയ്യുകയായിരുന്നു? എന്തിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു? ഇതിനെക്കുറിച്ച് ധാരാളം ഊഹാപോഹങ്ങളും കഥകളുമൊക്കെ പ്രചാരത്തിലുണ്ട്, നമുക്കറിയില്ല. എന്തായിരുന്നു ഇതിൻ്റെ പ്രത്യേകത? അത്തിമരം ഇസ്രായേലിൽ വളരെ പ്രചാരത്തിലുള്ള, വളരെ വ്യാപകമായ ഒരു മരമാണ്, നമ്മുടെ നാട്ടിലെ പ്ലാവും മാവും ഒക്കെ പോലെ. അപ്പോഴ് നഥാനായേൽ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു എന്നതിന് എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി ബൈബിൾ പഠിതാക്കൾ കരുതുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, നഥാനായേലിനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ആ വാക്കുകൾ വളരെ നിർണായകമായ ഒരു അനുഭവമായിരുന്നു. അപ്പോഴെന്തോ പ്രത്യേകത ആ കണ്ടുമുട്ടലിന് യേശു തന്നെ കണ്ടു എന്നതിന് നഥാനായേൽ കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് സുവിശേഷം പറയുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയുമില്ല. പിന്നെ ഓരോരുത്തരുടെയും ഭാവനയ്ക്കും ചിന്തയ്ക്കും യുക്തിക്കുമൊക്കെ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്, അത് നമുക്കിവിടെ പ്രസക്തവുമല്ല. നഥാനായേലിനെ സംബന്ധിച്ച് യേശുവിൻ്റെ ഈ വാക്കുകൾ രണ്ട് കാര്യങ്ങൾ, അതായത് ഇസ്രായേലിലെ നിഷ്കപടനായൊരു വ്യക്തിയാണ് നഥാനായലെന്നും ആ നഥാനായലിനെ യേശു കണ്ടുവെന്നും പറഞ്ഞ കാര്യങ്ങൾ നഥാനായലിനെ സ്വാധീനിച്ചു. നഥാനായൽ എന്ന പേര് പിന്നീടധികം സുവിശേഷങ്ങൾ നമ്മൾ കാണില്ല. ഇങ്ങനെ വിളിച്ച ഈ വ്യക്തി എതിരെ പോയി എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെയും പേര് മാറിതാവും. ബർത്തലോമയോ ആയിരുന്നു ഈ നഥാനായൽ എന്ന് കരുതുന്നവരുണ്ട്. നഥാനായലിൻ്റെ പ്രതികരണം നോക്കൂ. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ എന്ന് പറഞ്ഞത് ഇവിടെ പ്രാവർത്തികമായി യാഥാർത്ഥ്യമായി തീരുകയാണ്. യാതൊരു മുൻകൂർ വിധിയും കൂടാതെ തൻ്റെ വ്യക്തമായ ബോധ്യം ഏറ്റുപറയുകയാണ്. യേശുവിൻ്റെ ഈ അറിവിനെക്കുറിച്ചുള്ള അവബോധമുണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കാൻ നഥാനായൽ സന്നദ്ധനായി. ലഭിച്ച അറിവ് ഏറ്റുപറയാനും ആ ഏറ്റുപറയലനുസരിച്ച് ജീവിക്കാനും സന്നദ്ധനായ വ്യക്തിയാണ്. കാപട്യമില്ല, ഒന്ന് ചിന്തിക്കുകയും മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന മുഖം മൂടി ധരിക്കുന്നവനല്ല നഥാനായൽ, നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ. ഇപ്രകാരം യേശുവിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, ദൈവപുത്രനാണ് ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപനമാണത്. സ്നാപകൻ പറഞ്ഞു ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇവിടെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്നു. ശിഷ്യന്മാരിൽ ആദ്യത്തേത്, ആദ്യ ശിഷ്യൻ നഥാനായൽ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. രണ്ട് കാര്യങ്ങൾ: നീ ദൈവപുത്രനാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്. ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്ന, പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ച, മോശ പ്രവചിച്ച മിശിഹായാണ് യേശുവെന്ന് ഫിലിപ്പ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നഥാനായൽ അതിനും അപ്പുറത്ത് നീ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നേറ്റു പറയാൻ സന്നദ്ധമാകുന്നു. പടിപടിയായി യേശുവിൻ്റെ വ്യക്തിത്വം വെളിപ്പെടുകയാണ് ശിഷ്യന്മാരിലൂടെ ശിഷ്യന്മാർക്കും. യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടുവെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നുവല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. മൂന്ന് പേരുകളാണ്, ടൈറ്റിൽസാണ് യേശുവിന് ഇവിടെ കൊടുക്കുക: ദൈവപുത്രൻ, രാജാവ്, മനുഷ്യപുത്രൻ. യേശുവിനെ ദൈവപുത്രൻ രാജാവുമായി നഥാനായൽ ഏറ്റുപറയുന്നു. അതേസമയം യേശു തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. മനുഷ്യപുത്രൻ എന്നാൽ മനുഷ്യനെന്നേ അർത്ഥമുള്ളൂ. ഈ ടൈറ്റിൽ നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠന വിഷയമാക്കുന്നതാണ്. ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യൻ്റെ പുത്രനായി ഇവിടെ അവതരിച്ചിരിക്കുന്നു കാണാവുന്ന രീതിയിൽ. പക്ഷേ ഈ മനുഷ്യപുത്രനും ദൈവപുത്രനും ഒരാൾ തന്നെയാണെന്നും ദൈവ മനുഷ്യ ബന്ധം ഈ വ്യക്തിയിലൂടെയാണ് നടക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നതാണ്. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും എന്ന് ഓർക്കുക. ഇത് പഴയ നിയമത്തിലെ ഒരു സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതാണ്. പഴയ നിയമത്തിൽ ജ്യേഷ്ഠനെ ഭയന്ന് ഒളിച്ചോടിയ യാക്കോബ് ബെഥേലിൽ വെച്ച് കണ്ട സ്വപ്നം, അദ്ദേഹം ഭയചകിതനായി ജ്യേഷ്ഠനെ ഭയന്ന് ഒളിച്ചോടി. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ സംഭവം. അവിടെ നമ്മളിപ്രകാരം വായിക്കും, 11-12 വാക്യങ്ങളിൽ: സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്കൊരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴേ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവനൊരു ദർശനമുണ്ടായി, ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളിച്ചെയ്തു. അപ്പോഴാകാശം മുട്ടുന്ന ഗോവണിയുടെ മുകളിൽ ദൈവം, താഴെ യാക്കോബ്. ഈ യാക്കോബും ദൈവവും തമ്മിലുള്ള അവൻ ബന്ധിപ്പിക്കുന്ന ഗോവണിയിലൂടെ മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. ഈ ദർശനമാണ് ഇവിടെ യേശു ഒരു പൂർത്തീകരണമായി എടുത്ത് അവതരിപ്പിക്കുന്നത്. ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കുന്നതാണ്. അറ്റുപോയ ബന്ധം, അട്ടുപോയ കണ്ണുകൾ കൂട്ടിയോജിപ്പിക്കുന്ന, പറദീസാ തുറക്കുന്ന ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കുന്നവനാണ് ഈ മനുഷ്യപുത്രൻ, മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ. ഇതാണ് ഒരു മുന്നറിയിപ്പ്, യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ളൊരു വെളിവാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യ ശിഷ്യന്മാരെക്കുറിച്ചുള്ള പരാമർശം ഇവിടെ അവസാനിക്കുകയാണ്. ഗലീലയിലെ കുറേ ചെറുപ്പക്കാർ, രക്ഷകനെ തേടി ഇറങ്ങിയവർ, അവരൊക്കെ യേശുവിനെ കണ്ടെത്തി, യേശു അവരെ വിളിച്ചു, അവർ യേശുവിനോടുകൂടെ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായി. ഇങ്ങനെയാണ് ഒരു ജീസസ് മൂവ്മെൻറ്റ്, ജോഷുവ മൂവ്മെൻറ്റെന്നോ യേശു മുന്നേറ്റമെന്നോ ഒക്കെ പറയാവുന്ന ക്രിസ്തീയ ദൈവരാജ്യത്തിൻ്റെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കുക. ഇതേ സംഭവങ്ങൾ സമാന്തര സുവിശേഷങ്ങൾ വേറൊരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-20 വാക്യങ്ങളിൽ നമ്മൾ കാണും, യേശു ഗലീലി കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ രണ്ട് ചെറുപ്പക്കാരെ കാണുകയും കടലിൽ വലയെറിഞ്ഞിരുന്ന അവരെ വിളിക്കുകയും ചെയ്തതായി. മർക്കോസ് എഴുതിയ സുവിശേഷം 1:16-20 വാക്യങ്ങൾ. ഗലീലി കടൽ തീരത്തൂടെ കടന്നു പോകുമ്പോൾ ശിമിയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻ പിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. വലയെറിയുന്ന, അധ്വാനിക്കുന്ന, മത്സ്യബന്ധനത്തിലൂടെ ഉപജീവനം നടത്തുന്ന രണ്ടുപേരാണ് ഇവർ, സഹോദരന്മാർ. തീരെ ദരിദ്രരായിരുന്നു അവരെന്ന് പറയാനാവില്ല, അധ്വാനിച്ച് ഉപജീവനം കഴിക്കുന്നവരാണ്. അതേസമയം സ്വന്തമായി വള്ളവും വലയും ഉണ്ടായിരുന്നവരാണ്. അതെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ ഇറങ്ങിൻ്റെ പിന്നാലെ പോകാൻ തയ്യാറാകുന്നവരും. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അനേകം ദിവസങ്ങളിലെ സമ്പർക്കത്തിലൂടെ സംഭവിച്ച ഒരു കാര്യമായിരിക്കും ഇവിടെ മർക്കോസ് ഒറ്റ സംഭവമായി അവതരിപ്പിക്കുന്നത്. എന്നെ അനുഗമിക്കുക, ആരാണ് ഇവരെന്ന്, ആരാണ് ഈ യേശുവെന്ന് ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടായിരിക്കുകയില്ല പത്രോസും അന്ത്രയോസും ഇറങ്ങിത്തിരിക്കുന്നത് എന്ന സൂചനയാണ് മർക്കോസ് നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കണ്ടുമുട്ടൽ. യേശു അവരെ കണ്ടുമുട്ടി, യേശു അവരെ വിളിച്ചു, ആ വിളി അവർ സ്വീകരിക്കാൻ തയ്യാറായി. അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടോ അടയാളങ്ങൾ കണ്ടതുകൊണ്ടോ പ്രസംഗം കേട്ടതുകൊണ്ടോ ഒന്നുമല്ല, യേശുവുമായുള്ള ഈ വ്യക്തിപരമായ കണ്ടുമുട്ടൽ. അവർ അവനെ കണ്ടു, അവനവരെ വിളിച്ചു, അവർ വിളി കേട്ടു. ദൈവം അബ്രാഹത്തെ വിളിച്ചപ്പോൾ അബ്രാഹം ഇറങ്ങിത്തിരിച്ചതുപോലെ, ദൈവം മോശയെ വിളിച്ചപ്പോൾ മോശ അനുസരിച്ചതുപോലെ, ഇവിടെ യേശു വിളിക്കുന്നു, രണ്ടുപേര് ശിഷ്യന്മാരായിത്തീരുന്നു. അവർക്ക് നൽകുന്ന ഒരു ദൗത്യമുണ്ട്, ഒരു പ്രതീക്ഷ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇതുവരെ നിങ്ങൾ മത്സ്യങ്ങൾ പിടിക്കുകയായിരുന്നു, മത്സ്യം പിടിച്ച് ഉപജീവനം കഴിച്ചവർ ഇന്ന് നിങ്ങൾ ഇനി മനുഷ്യരെ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കുക, മനുഷ്യരെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുക. അതാണ് നിങ്ങൾക്ക് ഇനിയുള്ള ദൗത്യം. അവർക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷേ യേശുവിൻ്റെ വിളി കിട്ടിയവർ സ്വീകരിക്കാൻ സന്നദ്ധരായി. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സെബദീ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു. ഉടനെ അവർ അവനെയും വിളിച്ചു. അവർ പിതാവായ സബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. നാലുപേര് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുകയാണ്. ഇതുതന്നെയാണ് മത്തായിയും എടുത്തു പറയുന്നത്. യേശുവിൻ്റെ വ്യക്തിത്വമാണ് ഇവിടെ പ്രധാനം. യേശു വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല, ഭൗതികമായ യാതൊരു സമ്മാനവും വാഗ്ദാനം ചെയ്യുന്നില്ല. ശിഷ്യനാവുക, യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുക, ദൈവരാജ്യ പ്രഘോഷണം, ദൈവരാജ്യ സംസ്ഥാപനം എന്ന ആ ഒരു വലിയ ദൗത്യത്തിൽ പങ്കുകാരാകാനായിട്ട് വിളിക്കുന്നതാണ് യേശു ശിഷ്യന്മാരെ. ഇനി അങ്ങോട്ട് സാവകാശം അവർക്ക് മനസ്സിലാകും. എന്താണ് ഈ ശിഷ്യത്വം? എന്താണ് ആ ശിഷ്യത്വത്തിൻ്റെ ലക്ഷ്യം? ഏതെല്ലാം വഴികളിലൂടെയാണ് അവർ കടന്നു പോകേണ്ടത്? അതൊക്കെ സാവകാശമേ അവർക്ക് വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ആരംഭത്തിലേ വ്യക്തമാണ്, ഞാനും എൻ്റെ ഗുരുവും തമ്മിലുള്ള ബന്ധം, അതാണ് പ്രധാനം. യേശുവിനെ കണ്ടെത്തുക, യേശുവിൻ്റെ ശിഷ്യനായിത്തീരുക, യേശുവിൻ്റെ വിളി സ്വീകരിക്കുക, അവനെ അനുഗമിക്കുക, അവനോട് ഒന്നിച്ചായിരിക്കുക, എല്ലാ ശിഷ്യന്മാരുടെയും ലക്ഷ്യവും ദൗത്യവും ഇതുതന്നെയാണ്. എന്തെങ്കിലും തത്വസംഹിതകൾ അംഗീകരിക്കുകയോ എന്തെങ്കിലും വലിയ പ്രതീക്ഷകൾ സ്ഥാനമാനങ്ങൾ മോഹിക്കുകയോ ഒന്നുമല്ല ശിഷ്യത്വത്തിൻ്റെ പ്രധാനം. ശിഷ്യത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവെന്ന വ്യക്തിയെ കണ്ടെത്തുക, ആ യേശുവുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുക. അവനെയാണ് ഞാൻ അനുഗമിക്കുന്നത്. തത്വസംഹിതയോ വിശ്വാസ സത്യങ്ങളെയോ ഒന്നുമല്ല, ആ വിശ്വാസത്വങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ളത് ഈ വ്യക്തിബന്ധമാണ്. യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം, അവനെ അനുഗമിക്കണം, അവൻ്റെ വാക്ക് കേൾക്കുക, അവനെ അനുസരിക്കുക, അവൻ്റെ പിന്നാലെ പോവുക. എന്നെ അനുഗമിക്കുക എന്നാണ് പറയുന്നത്. മുൻപേ പോകുന്നവൻ്റെ പിന്നാലെ പോയാൽ മതി. ആ പോക്ക് എങ്ങോട്ടാണെന്ന് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവർക്കറിയില്ല. അവർ പ്രതീക്ഷിച്ചു കാണും, മിക്കവാറും ഇവനാണ് മിശിഹ എങ്കിൽ തീർച്ചയായിട്ടും ഇവൻ രാജ്യം സ്ഥാപിക്കും. പിന്നീട് എല്ലാം തകർന്ന് നഷ്ടപ്പെട്ട ശിഷ്യന്മാർ പറയും, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഇവനാണ് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ഉള്ളവനെന്നാണ്. കർത്താവെ, അങ്ങിപ്പോഴാണോ ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്ന ചോദ്യമൊക്കെ ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം ഇവിടെ, അവനെ അനുഗമിക്കുക, അവൻ്റെ പിന്നാലെ പോകാൻ തയ്യാറാവുക. അവൻ എവിടെ പോയാലും അവൻ്റെ കൂടെ ആയിരിക്കുക. പിന്നീട് മർക്കോസ് തന്നെ പറയും, അവനോട് കൂടെ ആയിരിക്കാൻ, സുവിശേഷം പ്രസംഗിക്കാൻ അയക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുക്കാൻ 12 പേരെ തിരഞ്ഞെടുക്കുന്നതായിട്ട്, അപ്പസ്തോലന്മാരായി നിശ്ചയിക്കുന്നതായിട്ട്. യേശുവിനോട് കൂടെ ആയിരിക്കുക, ശിഷ്യത്വത്തിൻ്റെ തുടക്കവും ലക്ഷ്യവും ഒടുക്കവും എല്ലാം അതുതന്നെയാണ്, കൂടെ ആയിരിക്കുക. എമ്മാനുവേൽ എന്നാണല്ലോ അവൻ്റെ പേര്. നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാണ്. ആ നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമായ യേശുവിൻ്റെ കൂടെ ആയിരിക്കുക, അവൻ്റെ പിന്നാലെ പോവുക, അതാണ് ശിഷ്യത്വം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ രക്ഷകനായി ഈ ഭൂമിയിലേക്ക് അയച്ച ആ വലിയ കൃപയ്ക്ക് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, ഗലീലീ കടലിൽ വലയെറിഞ്ഞിരുന്ന, മത്സ്യബന്ധനത്തിലൂടെ ഉപജീവനം കഴിച്ചിരുന്ന പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അവിടുന്ന് വിളിച്ചു. ഇന്നും അതുപോലെ ആത്മാർത്ഥതയുള്ള സത്യസന്ധരായ എല്ലാവരെയും ശിഷ്യരാവാൻ അവിടുന്ന് വിളിക്കുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന വിളി തിരിച്ചറിയാനും ആ വിളിയോട് പൂർണ്ണ വിശ്വസ്തത പുലർത്താനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അനേകം ശബ്ദങ്ങളിൽ നിന്ന്, അനേകം വിളികളിൽ നിന്ന് അങ്ങയുടെ ശബ്ദവും അങ്ങയുടെ വിളിയും വേർതിരിച്ചറിയാൻ, ലോകത്തിൻ്റെ വശീകരണങ്ങളിൽ പെട്ടുപോകാതെ അങ്ങയുടെ ശബ്ദത്തിന് കാതോർത്തുകൊണ്ട് അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങൾക്ക് അവിടെ കൃപ ചെയ്യണമേ. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ.